കൊള്ളയ്ക്ക് മുന്നിൽ പകച്ചുപോയ നിമിഷങ്ങൾ എല്ലാം അവസാനിച്ചപ്പോൾ ഈശോയോട് ദേഷ്യവും പരിഭവവും. പക്ഷേ മനസ്സിലുയർന്ന ഒരു ഓർമ്മ ദേഷ്യത്തെയും പരിഭവത്തെയും ആനന്ദ കണ്ണീരാക്കി മാറ്റി. ജിൽസ ജോയ് എഴുതുന്നു, ഉച്ചനേരത്തെ കുടുംബപ്രാർത്ഥന. വേറെ ആരും കൂടെയില്ലെങ്കിലും നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കല്ലേ? കർത്താവിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ആ പ്രത്യേകത. അത് വ്യക്തമാക്കുന്ന ഒരു സംഭവം 2018 ഡിസംബറിൽ ഉണ്ടായി. അന്ന് ഞാൻ UAEയിൽ ഒരു എക്സ്ചേഞ്ച് സ്ഥാപനത്തിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. ആദ്യത്തെ ഡ്യൂട്ടി രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ്. പിന്നെ വൈകിട്ട് 7 മണിക്ക് അടുത്ത ഡ്യൂട്ടി. അന്നും പതിവ് പോലെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി വന്ന് വീണ്ടും 7 മണിക്ക് ജോലിക്ക് കയറി. ഓഫീസിൽ ജീവനക്കാരായി 10 പേരുണ്ട്. തിരക്ക് അധികമില്ലാത്ത ദിവസം, എങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ട്. പെട്ടെന്ന് ചെറിയ ബഹളം കേട്ടാണ് ഞാൻ തല ഉയർത്തി നോക്കിയത്. കണ്ട കാഴ്ച രക്തം കട്ടിയാക്കുന്നതായിരുന്നു. ഡോറിലൂടെ മാരകായുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് 4 കൊള്ളക്കാർ ഇരച്ചുകയറി വരുന്നു. കറുത്ത വസ്ത്രം, കറുത്ത മാസ്ക്, കറുത്ത ഗ്ലൗസ്, ആകെ കറുപ്പ്. ചിലരുടെ കയ്യിൽ വാളുകൾ, ചിലരുടെ കയ്യിൽ നീണ്ട മഴു. സെക്യൂരിറ്റി ഗാർഡുകൾക്ക് അധികം ചെറുത്തു നിൽക്കാനായില്ല. വാൾമുനയുടെ മുൻപിൽ തോറ്റു പിന്മാറി. കസ്റ്റമേഴ്സ് പുറത്തേക്കോടി. ഒരു സെക്കൻഡ് ഞാൻ തരിച്ചുനിന്നു. ജീവിതത്തിൽ ഇതുവരെ അഭിമുഖീകരിക്കാത്ത നിമിഷം, മരണം തൊട്ടുമുന്നിൽ, എന്റെ അവസാന നിമിഷങ്ങളാണെന്ന് ഉറപ്പിച്ചു. കർത്താവേ എന്ന് ഉള്ളിൽ ഒരു വിളി വിളിച്ചു. അടുത്ത നിമിഷം മനസാന്നിധ്യം വീണ്ടെടുത്ത് കിക്ക് ബാറിൽ ആഞ്ഞു ചവിട്ടി. പോലീസിന് അപകടസൂചന കൊടുക്കാൻ ഓരോ കൗണ്ടറിലും സ്റ്റാഫിന്റെ കാലിനടുത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് കിക്ക് ബാർ. അതിൽ ചവിട്ടിയാൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കിട്ടും. അവർ പാഞ്ഞെത്തും. പക്ഷേ അതിനും എടുക്കും കുറഞ്ഞത് 15 മിനിറ്റ്. എല്ലാം 1 സെക്കൻഡിൽ കഴിഞ്ഞു. ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവർ പാഞ്ഞു വരികയാണ്. എന്റെ ഒരേ ഒരു സമാധാനം ഉള്ളിൽ കടക്കാൻ എല്ലാവർക്കും കഴിഞ്ഞേക്കില്ല എന്നൊക്കെയായിരുന്നു. ആ സമാധാനത്തിന് സെക്കൻഡുകളുടെ ആയുസേ ഉണ്ടായുള്ളൂ. അവർ 2 ചവിട്ടുകൊടുത്തപ്പോൾ ഡോർ തുറന്നു. വാളുകൾ കൊണ്ട് അവർ ഇരച്ചു കയറി. ഹാൻഡ്സ് അപ്പ്, സിറ്റ് ഡൗൺ എന്നെല്ലാം അലറിക്കൊണ്ട്. ആദ്യത്തെ കൗണ്ടറിൽ തന്നെയാണ് ഞാൻ ഇരുന്നിരുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ ആജ്ഞയ്ക്ക് മുന്നിൽ കൈ ഉയർത്തിപ്പിടിച്ച് പിന്നിലേക്ക് അടികൾ വച്ച് മറ്റ് സ്റ്റാഫിനോടൊപ്പം ഞാനും താഴെയിരുന്നു. മറ്റ് 3 പേരുടെ മേശവലിപ്പുകളിലും ഡോളറും UAE ദിർഹവും ഉൾപ്പെടെയുള്ള ഫോറിൻ കറൻസികൾ അടക്കം ധാരാളം പണം ഉണ്ടായിരുന്നു. അതെല്ലാം അവർ അവരുടെ ബാഗുകളിൽ കുത്തിനിറച്ചു. മഴുവിന്റെ വെട്ടേറ്റുള്ള മരണം ഏതുപോലിരിക്കും എന്നാലോചിച്ച് കൈപൊക്കി ഞാൻ താഴെയിരിക്കുന്നു. പണം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും കൊന്നിട്ടേ പോകൂ എന്നായിരുന്നു എന്റെ മനസ്സിൽ. ഇക്കൂട്ടർ പരമാവധി ആളപായത്തിന് മുതിരില്ല എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈശോയെ, ഈശോയെ എന്ന് മാത്രം ഞാൻ ഉള്ളിൽ ആർത്തലച്ച് വിളിച്ചുകൊണ്ടിരുന്നു. വേറൊന്നും, വേറെ ആരും അപ്പോൾ എന്റെ മനസ്സിൽ ഇല്ലായിരുന്നു. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവർ പണിതീർത്ത് വന്നപോലെ പുറത്തേക്കോടി. പതിയെ ശ്വാസം നേരെ വീണു. എഴുന്നേറ്റ് മേലധികാരികളെ ഫോൺ വിളിച്ചറിയിച്ചു. അപ്പോഴേക്ക് പോലീസ് വാഹനങ്ങൾ കൊണ്ട് അവിടം നിറഞ്ഞു. പോലീസ് വന്ന് ഓഫീസ് സീൽ ചെയ്തു. വന്നവരെക്കുറിച്ചും അവർ രക്ഷപ്പെട്ട വാഹനത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചും തുരുതുര ചോദ്യങ്ങൾ. CIDകൾ വരുന്നു. നമ്മളെ പുറത്താക്കി ഫിംഗർ പ്രിന്റ്സ് എടുക്കുന്നു. പോലീസ് ഹെലികോപ്റ്ററുകൾ മുകളിൽ ചുറ്റിപ്പറക്കുന്നു. ആകെ ബഹളം. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് എന്റെ മനസ്സിൽ ആകെ ദേഷ്യവും പരിഭവവും. ആരോടാണെന്നോ? ഈശോയോട്. ഞാൻ ഇതുപോലെ നിന്റെ കൂട്ടുപിടിച്ച് നടന്നിട്ട് എനിക്കിതുപോലൊരു പണി തന്നില്ലേ? ഞാനിരിക്കുന്ന സൈഡിലേക്ക് തന്നെ അവരെ കറക്റ്റായി കയറ്റിവിട്ടില്ലേ? നിനക്ക് എന്റെ കാര്യത്തിൽ വല്ല ഉത്തരവാദിത്വവും ഉണ്ടോ? ഇതൊക്കെ ചോദിച്ച് ഞാൻ നല്ല വഴക്കാണ് ഉള്ളിൽ. കാരണമുണ്ട്. ഞാൻ ഈശോയോട് നല്ല കട്ടച്ചങ്കായി നടക്കുന്ന സമയമായിരുന്നു അത്. ഇഷ്ടപ്പെട്ട വചനമൊക്കെ എഴുതി വച്ച ഒരു പുസ്തകം മുന്നിൽ വച്ച് കൊന്തയും പിടിച്ചാണ് കൗണ്ടറിൽ ഇരിക്കുന്നത് പോലും. മിക്കപ്പോഴും ദൈവസാന്നിധ്യ സ്മരണയോടെ. എന്നിട്ട് ഇത് ചെയ്തില്ലേ എന്നായിരുന്നു മനസ്സിൽ. അപ്പോഴാണ് കർത്താവ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. സാധാരണയായി രാത്രി 10 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് കണക്കുകൾ തീർത്ത് വീട്ടിൽ എത്തിക്കൊണ്ടിരുന്നത് 11 മണി കഴിഞ്ഞാണ്. ചിലപ്പോൾ മക്കൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാതെ കിടക്കും. ഇനി കുടുംബ പ്രാർത്ഥന ഉച്ചയ്ക്കുള്ള ഇടവേളകളിൽ ആക്കാമെന്ന് കുറച്ച് ദിവസമായിരുന്നു വിചാരിച്ചു തുടങ്ങിയിട്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടായ ദിവസമാണ് ആദ്യമായി അത് ചെയ്തത്. കാരണം പ്രാർത്ഥിക്കൂ എന്ന് ആരോ ഉള്ളിലിരുന്ന് ശക്തമായി പറയും പോലെ. എനിക്കുറപ്പുണ്ട് അത് പരിശുദ്ധയമ്മ ആയിരുന്നെന്ന്. അതിനാൽ മക്കളും ഞാനും അന്ന് ഉച്ചയ്ക്ക് ജപമാല ചൊല്ലി. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ജപമാലയിൽ പല രീതിയിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥനയിലൂടെ കർത്താവ് നൽകിയ സംരക്ഷണം നിമിത്തമാണ് കാര്യമായ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലായി. ആ കരുതലിനെപ്പറ്റി മനസ്സിലായപ്പോൾ ആനന്ദ കണ്ണീരാണ് പിന്നെ വന്നത്. കുടുംബ പ്രാർത്ഥന എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് അന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, കവർച്ചക്കാരെയെല്ലാം പോലീസ് അന്ന് തന്നെ പിടിച്ചു. അവർ എടുത്തുകൊണ്ടുപോയ വലിയ തുക മുഴുവൻ ദൈവസഹായത്താൽ തിരിച്ചുകിട്ടി. 23 സങ്കീർത്തനത്തിൽ വായിക്കുന്നതുപോലെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഇപ്പോൾ ധൈര്യമായി ഞാൻ പറയും.